ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഇന്ന് ഈ തിരുവചനത്തിൽ കൂടി സമീപിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്കറിയാം, ഈ കോവിഡ് ബാധ മൂലം നമുക്ക് ദൈവത്തിൻ്റെ വചനം മുമ്പ് കേട്ടതുപോലെ ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നും വചനം കിട്ടുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30 പൗർഷൻ ചാനലിലെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനു പുറമെ എല്ലാ ദിവസവുമുള്ള സ്പെഷ്യൽ മെസ്സേജ് നിങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:00 മുതൽ ഒരു ലഘു സന്ദേശം, 3-4 മിനിറ്റ് വരുന്ന ഒരു ലഘു സന്ദേശം, വചനാമൃതം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിനു പുറമെയാണ് നമ്മുടെ 1-ഞായറാഴ്ചയും 3-ഞായറാഴ്ചയുമുള്ള 1:30 മുതൽ 3 വരെയുള്ളതായ പ്രാർത്ഥനാ യോഗം. ഇതെല്ലാം നിങ്ങൾ മുറയ്ക്ക് സംബന്ധിക്കാൻ സാധിക്കുമെങ്കിൽ വാസ്തവത്തിൽ ഒരുമിച്ച് വന്ന് കൂട്ടായ്മ ആചരിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കും. വചനത്തിന് പഞ്ഞമില്ല. വചനം എന്നും കിട്ടുന്നുണ്ട്, ധാരാളമായി കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിലിരുന്ന ദൈവത്തെ നിങ്ങൾക്ക് തനിയിരുന്ന് സ്തുതിക്കാനും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് തിരുവചനം പറയുവാൻ. പണ്ട് ക്ലോറോഫോം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, ക്ലോറോഫോം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ക്ലോറോഫോം മണത്താൽ ബോധം നഷ്ടപ്പെടും, മയങ്ങിപ്പോവും. ക്ലോറോഫോം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ AB സിംസൺ പറഞ്ഞു, മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നെ മയക്കിയ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയതാണ്. യേശുക്രിസ്തു മനുഷ്യ ഹൃദയത്തെ ആകർഷിച്ചെടുക്കുന്നു, സ്വന്തമാക്കിയെടുക്കുന്നു. അജ്ഞാധീനപ്പെട്ടുപോയ മനുഷ്യനെ ക്രിസ്തു ക്രൂശിലെ സ്നേഹത്താൽ ആകർഷിച്ച് അടുപ്പിച്ചെടുക്കുന്നു. ഒരു വലിയ സ്നേഹത്തിൻ്റെ ആകർഷണം, അതാണ് ക്രൂശിൻ്റെ ദിവ്യമായ സന്ദേശം നമുക്ക് തരുന്നത്. സ്നേഹത്തിൻ്റെ ആകർഷണം, അത് കുരിശിൽ കൂടി ഒലിച്ചിറങ്ങിയ യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ആകർഷണമാണ്. ആ ആകർഷണം കിട്ടിയാൽ മഹാഭാഗ്യമാണ്. ചിലർക്കത് കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ആ ആകർഷണം കിട്ടുന്നില്ല. ആ ഒരു ആകർഷണം കിട്ടണമെന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആകർഷണം, കർത്താവിൻ്റെ തിരക്തത്തിൻ്റെ ആകർഷണം. ഭക്തൻ പണ്ട് പാടി, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, എന്നെ മയക്കി നിന്നാൽ സൗന്ദര്യ ആശ്ചര്യങ്ങൾ, നിസ്തുതി പാടാൻ എനിക്ക് നാവില്ല. സ്തോത്രം. എന്നെ മയക്കി നിന്നാൽ സൗന്ദര്യ ആശ്ചര്യങ്ങൾ, നിൻ സ്തുതി പാടാൻ ദൈവസ്വത നാവെനിക്കില്ല. ഈ ഒരു ആകർഷണത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, തന്മൂലം ഞാനും ആഗ്രഹിക്കുന്നത്. ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആകർഷണം, എന്തൊരു അത്ഭുതം. ഞാൻ ഓർക്കുന്നു, ഇങ്ങനെയൊന്നും അറിയാതിരുന്ന ഒരു കാലത്ത് ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ചോ തിരക്തിൻ്റെ ശക്തിയെക്കുറിച്ചോ ഒന്നും ഗ്രഹിക്കാതിരുന്നൊരു കാലത്ത്, സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം നോക്കി നെടുവീർപ്പെട്ടുകൊണ്ടിരുന്നൊരു കാലത്ത്, എൻ്റെ അമ്മയുടെ തോര കണ്ണീര് കണ്ട് തളർന്ന് വിവശനായിരുന്ന കാലത്ത്, അന്ന് ഈ ക്രൂശിലെ സ്നേഹം എന്നെ വശീകരിച്ചു. ആ സ്നേഹം എന്നെ ആകർഷിച്ചു. ആ സ്നേഹം എന്നെ മയക്കിയെടുത്തു. ഇന്നതോർക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു, എങ്ങനെ അതെല്ലാം സാധിച്ചു. ആ വചനത്തിൻ്റെ മധുരം എന്നെ വശീകരിച്ചെടുത്തു. വചനത്തിൻ്റെ മധുരം ഞാൻ ആസ്വദിച്ചു. തേനിലും തേൻകട്ടയിലും മധുരമാണ് വചനമെന്നെല്ലാം വായിക്കും. അന്നൊക്കെ ബൈബിളിൽ നിന്ന് അതെല്ലാം വായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതലേ ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ വായിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഒരധ്യായമെങ്കിലും വേദപുസ്തകം വായിക്കണമെന്ന് എൻ്റെ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തനിയെ ഇരുന്ന് വേദപുസ്തകത്തിലെ ഒരു അധ്യായം വായിക്കും. അന്നൊക്കെ ഒരു ചടങ്ങ് പോലെ അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തു. അന്നൊന്ന് ഈ വേദപുസ്തകത്തിലെ തിരുവചനത്തിൻ്റെ മാധുര്യം ഞാൻ അനുഭവിച്ചിരുന്നില്ല. എന്നാൽ 17-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ് ആ മധുരം എന്നെ വശീകരിച്ചത്. വചനത്തിൻ്റെ മധുരം എന്നെ വശീകരിച്ചത്. അത് ഉള്ളിൽ കുളിർമയുണ്ടാക്കി. വചനം ഉള്ളിൽ സമാധാനം തന്നു. വചനം എനിക്ക് ധൈര്യം തന്നു. പിന്നെ പിന്നെ ഈ വചനത്തിൻ്റെ കൃപയാലുള്ള ഒരു വളർച്ചയായിരുന്നു എൻ്റെ ജീവിതം. വചനം പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷകനായി തീരാൻ ഭാഗ്യം ലഭിച്ചു. എനിക്കറിയാം വചനം കർത്താവ് എൻ്റെ നാവിൽ വരച്ചു തന്നു എന്ന്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ നാവിന്മേൽ കർത്താവ് പുരട്ടി തന്നു എന്ന്. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വചനം നാവിൽ ഇങ്ങനെയാണ് പുരട്ടി തരിക, തീക്കനൽ ചുണ്ടിന്മേൽ പുരട്ടി തന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? സ്തോത്രം. അതൊരത്ഭുതമായിരുന്നു ആ വചനത്തിൻ്റെ വശീകരണ ശക്തി. ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങളെയും ഈ വചനം സ്പർശിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം നിങ്ങളെ മയക്കിയെടുക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം നിങ്ങളെ ആകർഷിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മധുരം നിങ്ങൾക്ക് ലഭിക്കട്ടെ, മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി നിങ്ങളെ കീഴടക്കട്ടെ, ഞാൻ ദൈവമേ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ കീഴടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നെ മയക്കി നിന്നൽ സൗന്ന യാശയങ്ങൾ നിൻസ്തുതി ദൈവസുത പാടാൻ സ്വരമീവനില്ലൊന്നും എന്നെ മയക്കി നിന്നൽ സൗന്ന യാശയങ്ങൾ നിൻസ്തുതി ദൈവസുത പാടാൻ സ്വരമീവനില്ലൊന്നും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനം നിങ്ങൾ കാതോർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആശിക്കുന്നു. സ്തോത്രം. നാം തുടരെ ചിന്തിച്ചു വന്നത് ആരാണ് ഭാഗ്യവാൻ എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും, ആരാണ് ഭാഗ്യവാൻ. അത് കഴിഞ്ഞ് നാം പിന്നീട് ചിന്തിച്ചു ആരാണ് ബുദ്ധിമാനെന്ന്. ബുദ്ധിമാൻ ആരാണ്? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചിന്താ വിഷയം. ആരാണ് ബുദ്ധിമാൻ, ആരാണ് ഭാഗ്യവാനെന്ന് നാം കണ്ടു. യഹോവയിൽ ആശ്രയിക്കുന്നവൻ, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ, അവൻ ഭാഗ്യവാനാണ്. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ്. യഹോവ കൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നാം ചിന്തിച്ചു ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. 84 സങ്കീർത്തത്തിൽ മൂന്നിടത്ത് ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ചിന്തിച്ചു. ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം.
നിന്റെ
ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർ
നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. പിന്നെ
ബലം
നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ.
ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്.
സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാന്മാർ ആരാണ് ഭാഗ്യവാൻ? നാം ചിന്തിക്കണം, ഞാനൊരു ഭാഗ്യവാനായോ? ലംഘനങ്ങൾ ക്ഷമിച്ച് കിട്ടിയോ? പാപങ്ങൾ മറച്ച് കിട്ടിയോ? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിൽ ആശ്രയമിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആരാണ് ബുദ്ധിമാൻ? അതാണല്ലോ ചിന്തിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. ഓർക്കുന്നോ നിങ്ങൾ ആരാണ് ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സംഘത്തിനം 14:2 സംഘത്തിനം 53:2 വായിച്ചു കേൾക്കാം.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. 53 സംഘത്തിനം 2 വാക്യം.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ടു സീക്ക് ഗോഡ്, ദൈവത്തെ അന്വേഷിക്കുക. ദൈവം മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചാൽ ആഴി ആഴിയെ വിളിക്കുന്നു എന്ന് 42 സംഘത്തിൽ കാണും. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചാൽ ആഴി ആഴിയെ വിളിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു എന്ന്.
നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു.
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചാൽ ആഴി ആഴിയെ വിളിക്കുന്നു. ദ ഡീപ് കോളത്ത് ദ ഡീപ്പ് എന്നാണ് ഇംഗ്ലീഷ്. ആഴം ആഴത്തെ വിളിക്കുന്നു. എന്താണ് ഈ ആഴം? ദൈവസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യ സ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു. ആഴം ആഴത്തെ വിളിക്കുന്നു. ദ ഡീപ് കോളത്ത് ദ ഡീപ്പ് ആഴം ആഴത്തെ വിളിക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളെ ഇരച്ചാൽ വചനത്തിൻ്റെ ഇരമ്പലാൽ. സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ സ്വർഗീയമായ ആഘോഷത്താൽ ദൈവസ്നേഹം മനുഷ്യന് വിളിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇനി ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിമാൻ ആരാണ്? രണ്ടാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 7:24 നമുക്ക് വായിക്കാം.
എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു.
ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, എൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നവൻ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ ബുദ്ധിമാനാരാണ്? അവൻ പാറമേൽ വീട് പണിയുന്നു. സ്തോത്രം. തിരുവചനം വായിക്കുമ്പോൾ ഏതാണ് ഈ പാറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 18:1 വായിക്കൂ, ഏതാണ് ഈ പാറ?
എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു.
യഹോവ എൻ്റെ പാറ, ദൈവത്തെ പാറയായിട്ടാണ് സംഗീതകാരൻ കാണുന്നത്. ശൈലമാണ്, ശൈലം എന്ന് വെച്ചാൽ പർവ്വതം, ശൈലമാണ്, ദുർഗമാണ്, ശരണമാണ്. യഹോവ എൻ്റെ ശരണശൈലമായ കോട്ട, ദൈവം എൻ്റെ പാറയാണ് എന്നാണ് സംഗീതകാരൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 18:1 വായിച്ച് കേൾക്കാം.
എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു.
സ്തോത്രം. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളം തുള്ളും. സംഗീതക്കാരൻ പറയുകയാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. പാറയെ ശരണമാക്കിയാൽ ഇളകുകയില്ല, ആടിപ്പോവുകയില്ല, ചാഞ്ഞും ചെരിഞ്ഞും പോവുകയില്ല. ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. സ്തോത്രം. സംഗീതക്കാരന് നല്ല ധൈര്യമാണ്, ദാവീദിൻ്റെ ധൈര്യം. പിന്നെ പറയും ദാവീദ്, സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. വായിക്കാം.
സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി,
മരണത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി പിണഞ്ഞു. മരണപാശങ്ങൾ, പാശം കയർ, മരണപാശങ്ങൾ എന്നെ ചുറ്റി.
അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു.
പാതാളത്തിന്റെ കയറുകൾ എന്നെ വളഞ്ഞു.
മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തിരുവമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന എൻ്റെ ചെവിയിലെത്തി. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും അവൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അവൻ എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ പാറയാണ്. സ്തോത്രം. ഈ സംഗീതക്കാരൻ ഈ 18 കർത്താവിൻ്റെ അത്ഭുത കൃപയെ ധ്യാനിച്ചുകൊണ്ട് ശത്രുവിൻ്റെ മേൽ ജയം തന്ന കൃപയെ ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. 18:1 യഹോവ എൻ്റെ കോട്ടയാണ് എന്ന് പറയുന്നത്, യഹോവ എൻ്റെ പാറയാണെന്ന് പറയുന്നത്, യഹോവ എൻ്റെ ശൈലമാണെന്ന് പറയുന്നത്. സ്തോത്രം. ശരണശൈലം, ശൈലം പർവ്വതം. സ്തോത്രം. അവൻ എൻ്റെ പാറയാണ് എന്ന് പറയുന്നു. കോരിന്ത്യർക്കെഴുതിയ 1 10:4 വായിക്കാം. 1 Cor 10:4.
സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു.
എല്ലാവരും മരുഭൂമിയിൽ കൂടിപ്പോകുന്ന ജനം, മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടിപ്പോകുന്ന ജനം എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു.
എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു.
എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു.
എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു.
എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു.
അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്.
അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ഹല്ലേലൂയാ. ആ പാറ ക്രിസ്തു ആയിരുന്നു. ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു. സ്തോത്രം. ആ പാറ ക്രിസ്തു ആയിരുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ ക്രിസ്തു എന്ന പാറമേലടി സ്ഥാനമിടും. ബുദ്ധിയുള്ള മനുഷ്യൻ ക്രിസ്തു എന്ന പാറയിൽ സങ്കേതം കണ്ടെത്തും. ഇളകാത്ത പാറ. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമാനായ മനുഷ്യൻ ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനമിടും. അതാണ് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന സന്ദേശം. മത്തായി സുവിശേഷം 7:24 നമുക്കൊന്ന് വായിക്കാം. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു.
വന്മഴ ചൊരിഞ്ഞു,
നദികൾ പൊങ്ങി,
കാറ്റടിച്ചു,
ആ വീട്ടിന്മേൽ അലച്ചു.
അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു,
ആ വീട്ടിന്മേൽ അലച്ചു.
അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. രണ്ട് വീടുകളെയാണ് ഇവിടെ കർത്താവ് കാണിച്ചു തരുന്നത്. മനോഹരമായ ഒരു ഭൂമിയാണത്. ലളിതമായ ഭൂമിയാണ്. രണ്ട് വീടുകൾ. ഒരാൾ വീട് പണിയാൻ തുടങ്ങി. പാറവരെയും താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോയിട്ടാണ് അയാൾ അടിസ്ഥാനമിട്ടത്. പാറയിലാണ് അടിസ്ഥാനമിട്ടത്. പാറയിൽ അടിസ്ഥാനമിടാൻ വേണ്ടി താഴ്ത്തിയപ്പോൾ അതിൻ്റെ ആ താഴ്ച വലിയതായിരുന്നുകൊണ്ട് അടിസ്ഥാനമിടുന്നതിന്, ഫൗണ്ടേഷൻ ഇടുന്നതിന് കുറേയേറെ കല്ല് ആവശ്യമായി വന്നു. മറ്റുള്ളവർ ചിന്തിച്ചു, എന്തിനാ ഇത്രയും കല്ല്? അതൊരു അധിക ചിലവല്ലേ? ഈ അടിസ്ഥാനം ഇടുവാൻ ഇത്രയും താഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഭാവനയിൽ ഇങ്ങനെ കാണാം. പക്ഷേ അയാൾക്കാർ, സ്നേഹിതന്മാർ ചിലരൊക്കെ വന്നു, അയ്യോ എന്ത് വെട്ടിത്തോണി കാണിക്കുന്നത്, ഇത്ര താഴ്ത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കല്ല് വലുതിൽ ഇനി കാണാൻ പോകുന്നുണ്ടോ? അടിയിലോട്ട്, മണ്ണിൻ്റെ അടിയിലോട്ട് പോയാൽ പിന്നെ കാണാൻ പോകുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഈ മനുഷ്യൻ ഇതെല്ലാം കേട്ട് അയാൾ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു. മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ താഴ്ത്തിക്കൊണ്ടേയിരുന്നു. പാറ വരെയും താഴ്ത്തി. ആ ഫൗണ്ടേഷൻ്റെ ഭാരം അത് കുറച്ച് അധികം താഴ്ത്തി. കുറേയേറെ കല്ല് ചിലവായി. അത് പണിത് ഉയർത്തുന്നതിന് നല്ലൊരു ചിലവ് വന്നു. മറ്റുള്ളവർ ചിന്തിച്ചു, എന്തൊരു വിട്ടിത്തവണി മനുഷ്യൻ കാണിക്കുന്നതെന്ന്. പക്ഷേ ഇദ്ദേഹം പാറയിൽ നിന്ന് അടിസ്ഥാനമിട്ട് ആ വീട് പണിതു. പണിത് ഉയർത്തി. പണിയെല്ലാം കഴിഞ്ഞു. അപ്പുറത്ത് വേറൊരു വീട് പണിയുന്നു അയൽപക്കത്തുള്ളയാൾ. അദ്ദേഹം പണിതപ്പോൾ ഇത്രയൊന്നും വാനം താഴ്ത്തിയില്ല. അധികം താഴ്ത്തിയില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചു. എന്തിന് വെറുതെ അധിക ചിലവ്? ഈ കല്ല് മണ്ണിൽ പൂഴ്ത്തിയിടാൻ എന്ത് പ്രയോജനം? അദ്ദേഹം വാനം താഴ്ത്തുന്നതിൻ്റെ ആഴം കുറച്ചു. മണൽമേൽ വീട് പണിതു. പക്ഷേ ആ വീട് മുകളിലോട്ട് പണിതപ്പോൾ മനോഹരമായിരുന്നു കേട്ടോ. അത് നല്ല സുന്ദരമായ വാതിലുകൾ, നല്ല മനോഹരമായ വാതിൽ പാളികൾ, നല്ല ജനലുകൾ, ജനലിൻ്റെ ഗ്ലാസുകൾ, നല്ല പെയിൻറ്റിങ്സ്. ആര് കണ്ടാലും ഒന്ന് നോക്കും, അത്ര മനോഹരം. ആദ്യം പാറമേൽ അടിസ്ഥാനമായിട്ട് വീട് പണിത മനുഷ്യൻ്റെ വീടിന് പുറമേ അത്ര വരുത്ത് ഭംഗിയൊന്നുമില്ല. പക്ഷേ അത് അടിത്തറ ശക്തമായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ, രണ്ടാമത്തെ മനുഷ്യൻ, അദ്ദേഹം പണിത വീട് മനോഹരമായിരുന്നു. മറ്റുള്ളവർ ആകർഷണീയമായ ആ വീട് നോക്കി കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കാലം മാറുമല്ലോ. മഴക്കാലം വന്നു. മഴക്കാലം വന്ന് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, വെള്ളം വന്ന് വീട്ടിന്മേൽ അലച്ചു. വെള്ളം വന്ന് ആഞ്ഞടിച്ച് പെരുമഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു നടുക്കുന്ന ശബ്ദം. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് വീണത ബുദ്ധിയുള്ള മനുഷ്യൻ ജനൽപ്പാളി തുറന്ന് നോക്കി. എന്താണ് ഈ ശബ്ദം? എന്തെല്ലാമോ തകർന്ന് വീഴുന്ന ശബ്ദം. നോക്കിയപ്പോൾ മനോഹരമായ വീട്, മണൽമേൽ വീണത വീട്, അത് തകർന്ന് നിലം പൊത്തിയിരിക്കുന്നു. അത് തകർന്നു പോയി. അടിത്തറയിലുണ്ടായിരുന്ന മണലെല്ലാം ഒലിച്ചു പോയി. മനോഹരമായിരുന്നു, പക്ഷേ അതിനടിത്തറ ശരിയായിരുന്നില്ല, അടിസ്ഥാനം ശരിയായിരുന്നില്ല, പാറയിലല്ല അടിസ്ഥാനം ഇട്ടത്, അടിസ്ഥാനം മണൽമേലായിപ്പോയി. അപ്പോഴാണ് ആ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വിവേകം മറ്റുള്ളവർ അഭിനന്ദിക്കാനിടയായത്. നേരം വെളുത്തപ്പോൾ, ഇരുൾ മാറിയപ്പോൾ ദലം പറ്റി തകർന്നു കിടക്കുന്ന ആ വീട് കണ്ട് ആളുകൾ സഹതാപത്തോടെ നോക്കി നിന്നു. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ പണിത വീടിനെ ഒരു കേടും പറ്റിയില്ല, ഒരു കേടുമില്ലാതെ തലയെടുപ്പോടെ ആ ഭവനം നിന്നു. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണൽമേൽ വീട് പണിതുകൊണ്ട് ആ വീട് നിലംപൊത്തിപ്പോയി, തകർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇത് കർത്താവ് തന്ന ഒരു ഉപമയാണ്. എന്നാൽ ഈ പാറമേൽ അടിസ്ഥാനം ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നു. അതാണ് നാം ആദ്യം വായിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിൽ അടിസ്ഥാനം ഇടണം, സ്തോത്രം. ഒരു കൂട്ടായ്മയിലല്ല അടിസ്ഥാനം ഇടേണ്ടത്, സ്തോത്രം. ഒരു വ്യക്തിയിലല്ല അടിസ്ഥാനം ഇടേണ്ടത്, സ്തോത്രം. അടിസ്ഥാനം ഇടേണ്ടത് ക്രിസ്തുവിലാണ്. കർത്താവായ യേശു ക്രിസ്തു അടിസ്ഥാനമിടണം, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ജീവിതം പണിയണം. ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടിട്ടുണ്ടോ? ക്രിസ്തുവാണോ നിങ്ങളുടെ അടിസ്ഥാനം? ഫൗണ്ടേഷൻ ക്രിസ്തുവിൽ ഉറപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ അടിസ്ഥാനമിടുക. മരുഭൂമിയിൽ കൂടി മോശ ജനത്തെ നടത്തിക്കൊണ്ട് പോയപ്പോൾ വെള്ളമില്ലാതെ ജനം വരണ്ട് വിഷമിച്ചു. അപ്പോഴാണ് ദൈവം കൃപ ചെയ്ത് അവർക്ക് വെള്ളം കാണിച്ചു കൊടുത്തു. വെള്ളം നദിയായി ഒഴുകുന്നു മരുഭൂമിയിൽ കൂടി. വലിയൊരു തടാകം പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നു മരുഭൂമിയിൽ. നോക്കിയപ്പോൾ ആ വെള്ളം എവിടെ നിന്നാണ് വന്നത്? ഒരു പാറ പിളർക്കപ്പെട്ടിരിക്കുന്നു. പിളർക്കപ്പെട്ട പാറ, പിളർക്കപ്പെട്ട പാറ, സ്തോത്രം. ആ പാറയിൽ നിന്നാണ് 600,000 ദാഹജലം കിട്ടിയത്. നൂറ്റാണ്ടുകളായി ആ പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് കുടിച്ച് അനേകർ ജീവൻ പ്രാപിക്കുന്നുണ്ട്. കാൽവറി ക്രൂസിൽ തകർക്കപ്പെട്ട കർത്താവായ യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ തിരരക്തം ഇന്നും തലമുറ തലമുറയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ തിരരക്തം അനേകർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ തിരരക്തം അനേകരുടെ പാവക്കറകൾ കഴുകിക്കൊണ്ടിരിക്കുന്നു. ആ തിരരക്തം അനേകർക്ക് സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ തിരരക്തം എത്രയോ വ്യക്തികൾക്ക്, പല നിലവാരത്തിലുള്ളവർ, പല സാഹചര്യത്തിലുള്ളവർ, തലമുറ തലമുറയായി എത്രയോ വ്യക്തികൾക്ക് ആ തിരരക്തം ശാന്തി പകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിളർക്കപ്പെട്ട പാറ ക്രിസ്തു, പിളർക്കപ്പെട്ട പാറ കർത്താവായ യേശു ക്രിസ്തു. ആ പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് കുടിച്ച് ദാഹം മാറ്റുവാൻ കർത്താവ് ക്ഷണിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം വായിക്കൂ. ആ പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് കുടിക്കുവാൻ കർത്താവ് ക്ഷണിക്കുന്നു, ഏവരെയും ക്ഷണിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം.
ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്നിൽ
വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്
തിരുവെഴുത്ത് പറയുന്നത് പോലെ
ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു അവൻ പറഞ്ഞത്, സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന്, ഈ ജീവറവയിൽ നിന്ന് കുടിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കർത്താവിൻ്റെ വേലക്കാരായി തീർന്ന എത്രയോ ആളുകൾ സമാധാനം അനുഭവിക്കുകയും സമാധാനം പകരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ പാറയിൽ നിന്നുള്ള ജീവജലം കുടിച്ചുവോ? നിങ്ങളുടെ ദാഹം മാറിയോ? നിങ്ങളുടെ മനക്ലേശങ്ങൾക്ക് ഒരു അറുതി വന്നുവോ? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആ തിരക്തത്തിൻ്റെ ശക്തിയാൽ ശാന്തിയും കുളിർമയും ലഭിച്ചുവോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർന്നുവോ? സ്തോത്രം, 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 സ്തോത്രം. ഉള്ളുലഞ്ഞു വലഞ്ഞ് വിഷമിക്കുന്ന നിങ്ങളിൽ അനേകം പേര് ഈ ക്രിസ്തുവിൻ്റെ ആ പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് കുടിച്ച് സംതൃപ്തി പ്രാപിച്ചവരാണ്, സ്തോത്രം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ പാറയിൽ നിന്ന് മാറരുത്. നിങ്ങൾ ഈ പാറയിൽ അടിസ്ഥാനം ഇട്ടുകൊള്ളണം. ഈ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ആ പാറ ക്രിസ്തുവായിരുന്നെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്, സ്തോത്രം. ക്രിസ്തു എന്ന പാറ, ആ തകർക്കപ്പെട്ട പാറ, കോവിൽത്തായിലെ കുരിശിൽ തകർക്കപ്പെട്ട പാറ, കാൽവറിയിലെ ഉയർത്തപ്പെട്ട പാറ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ പാറ ജീവിക്കുന്ന പാറയാണ്. ആ പാറ സംസാരിക്കുന്ന പാറയാണ്. ആ പാറ ജീവജലം പകരുന്ന പാറയാണ്. ആ പാറ ദാഹജലം തരുന്ന പാറയാണ്. ആ പാറ അന്തർദാഹം മാറ്റുന്ന പാറയാണ്. ആ പാറ ധൈര്യം പകരുന്ന പാറയാണ്. ആ പാറ എല്ലാവർക്കും അനുഗമിക്കാൻ പോകുന്ന പാറയാണ്. അവരനുഗമിച്ച ആത്മീയ പാറയിൽ നല്ല ഓർക്കുടിച്ചത്. ആ പരദേശികളായി യാത്ര ചെയ്തു പോകുന്ന ജനത്തിൻ്റെ പിന്നാലെ ആ പാറ അവരനുഗമിച്ചു. സ്തോത്രം. അവരനുഗമിച്ച ആത്മീയ പാറയിൽ നല്ല ഓർക്കുടിച്ചത് എന്ന അപ്പോസ്തലൻ പറയുന്നു. ആ പാറ അവരെ അനുഗമിച്ചു. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ആ പാറ നിങ്ങളെ അനുഗമിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ആ പാറ നിങ്ങളുടെ പിന്നാലെ വരും. മകളെ, നീ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പാറ നിൻ്റെ പിന്നാലെ വരും. യൗവനക്കാരാ, നീ ഏതിൻ്റെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആ പാറ നിന്നോട് കൂടെ ഇരിക്കും. സ്നേഹിത, നീ ക്ലേശങ്ങളിൽ പെട്ടുവിടുമ്പോൾ, കടഭാരത്താൽ വലയുമ്പോൾ, എന്തുവേണ്ടെന്നറിയാതെ നീ വ്യസനിക്കുമ്പോൾ ആ പാറ നിൻ്റെ അരികത്ത് വന്ന് നിനക്ക് ആശ്വാസം തരും. ആ പാറ ക്രിസ്തു ആയിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യൻ ബുദ്ധിമാൻ. നിങ്ങൾ ഇതുവരെയും പാറമേൽ അടിസ്ഥാനമിട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കൂ. ക്രിസ്തു എന്ന പാറയിലാണോ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ചിന്തിക്കൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പറഞ്ഞാലും തീരുന്നില്ലല്ലോ. ആ പാറ, ആ ക്രിസ്തുവാകുന്ന പാറ, ആ പാറയിലാണോ നിങ്ങൾ അടിസ്ഥാനമിട്ട് വീട് പണിതിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതം പാറയിലാണോ അടിസ്ഥാനമിട്ടിരിക്കുന്നത്? ക്രിസ്തുവിലാണോ അടിസ്ഥാനമിട്ടിരിക്കുന്നത്? എൻ്റെ സ്നേഹിതരെ, ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പാറമേൽ അടിസ്ഥാനപ്പെടുന്ന മഹാഭാഗ്യം അനുഭവിച്ചിട്ടുണ്ടോ? ആരാണ് ബുദ്ധിമാൻ? പാറമേൽ വീട് പണിത മനുഷ്യൻ ബുദ്ധിമാൻ. സ്തോത്രം. പാറമേൽ വീട് പണിയുന്ന മനുഷ്യൻ ബുദ്ധിമാൻ. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ തീരുമാനമെടുക്കുക. കർത്താവേ, ഇത്രയും കാലം ഞാൻ ചില മനുഷ്യരുടെ പിന്നാലെ നടന്നു. ഇത്രയും കാലം ഞാൻ ചില വ്യക്തികളെ നോക്കി നടന്നു എൻ്റെ കർത്താവേ. എന്നാൽ നാഥായിപ്പോൾ ഞാൻ സത്യജീവനാകുന്ന ക്രിസ്തുവിൻ്റെ ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് ഞാൻ വരികയാണ്. അത് പാറയിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിൻ്റെ ഉറവയാണ്, വറ്റാത്ത ഉറവയാണ്, ദാഹജലം തരുന്ന ഉറവയാണ്. ആ ജീവജലത്തിൻ്റെ ഉറവ തുറന്നിരിക്കുന്ന പാറയുടെ അരിയിലേക്ക് ഞാൻ വരികയാണ് കർത്താവേ. ആ പാറമേൽ ഞാൻ എൻ്റെ ജീവിതം അടിസ്ഥാനമിട്ട് പണിയുവാൻ ഞാനൊരു പുതിയ സമർപ്പണം എടുക്കുകയാണ്. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും ഞാൻ ഇതാ നിനക്ക് സമർപ്പിക്കുന്നു. ഞാനും എനിക്കുള്ളവയും എനിക്കുള്ളവരും എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാം ഞാൻ അടിയറവയ്ക്കുന്നു. എന്നോട് കരുണ തോന്നി തൃക്കരം നീട്ടി എൻ്റെ ഒന്ന് തൊടണമേ. തൃക്കരം നീട്ടി എൻ്റെ തലമേൽ തൃക്കരം വയ്ക്കണമേ. എനിക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ കർത്താവേ. നിത്യജീവൻ്റെ ഉറപ്പ് തരണമേ കർത്താവായി യേശുവേ. അവിടുന്ന് വീണ്ടും വരുമ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയരാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും യോഗ്യരാക്കി തീർക്കണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുമോ? യേശുദാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ഗോകുൽത്തായിൽ തകർക്കപ്പെട്ട പാറയാകുന്ന ക്രിസ്തു അരിയിലേക്ക് വന്നിരിക്കുന്നു. പിറക്കപ്പെട്ട പാറയാകുന്ന ക്രിസ്തു നിങ്ങളുടെ അരിയിലേക്ക് വന്നിരിക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിനെ ആശ്രയിക്കുക, ക്രിസ്തുവിനെ നോക്കുക. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വിശ്വാസന നായകനും പൂർത്തിയുമായ യേശുവിനെ നോക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവേ. അവിടുത്തെ തിരുവിലാവ് തുറന്നൊഴുകുന്ന ആ ജീവുറവയിൽ നിന്ന് കുടിക്കുവാനും കുളിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തെറ്റക്തത്താൽ ഞങ്ങളുടെ അങ്കി ഇലക്കി വെളുപ്പിക്കുവാൻ തരുന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചു കർത്താവേ. നഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കുക, പുതിയ ജെറുസലേം നഗരത്തിൽ കടക്കുക കർത്താവേ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാം ഒടുക്കത്തനും ആദിമന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ. ഈ പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് വരുന്ന ജീവ ഉറവയിൽ നിന്ന് ഞങ്ങൾക്ക് കുടിക്കുവാനും കുളിക്കുവാനും വസ്ത്രം അലക്കുവാനും ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഇപ്പോൾ തന്ന ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. യോജനം കേട്ട എല്ലാവരെയും എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ, ആശ്വസിപ്പിക്കണമേ, തിരുനാമം ബഹുത്വപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ 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 സ്തോത്രം.